കഴിഞ്ഞ ദിവസം നാം ഒന്നാം അധ്യായം പഠിച്ചു കഴിഞ്ഞു. ദൈവകോപം മീഖായുടെ ജനത്തിൻ്റെ മേൽ വരുന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഒന്നാം അധ്യായത്തിൽ നാം പ്രധാനമായും പഠിച്ചത്. ജനത്തിൽ വരുന്ന ശിക്ഷ കണ്ട് ഹൃദയം പൊട്ടിക്കരയുന്ന പ്രവാചകനെ നാം കണ്ടു. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ അനുഭവം അതാകണം. നമ്മുടെ ദേശത്തിന് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവരാകണം നാം, അവരുടെ നന്മയ്ക്ക് വേണ്ടി. അതെ, അങ്ങനെയൊരു മനോഭാവം ഉണ്ടാകുമ്പോൾ അത് എത്ര വലിയ അനുഗ്രഹമാണെന്നറിയാമോ? പലപ്പോഴും നാം കരയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ല എന്നുള്ള ചിന്ത കൊണ്ടാണ്, നമ്മുടെ ഇല്ലായ്മ കണ്ടിട്ടാണ്. ക്രിസ്തുവിലൂടെ നിത്യമായ രക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത സകല മനുഷ്യരും നിത്യനരകത്തിലേക്കാണ് പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ, അത് അനുഭവിച്ച താങ്കളുടെ ഹൃദയം വേദന കൊണ്ട് നിറയാറില്ലേ? പ്രവാചകനെ പോലെ നമുക്കും ഒരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ. ഇന്നലത്തെ പഠനത്തിന് ശേഷം താങ്കൾ എനിക്ക് കത്തെഴുതി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും ഒക്കെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. ഈ പഠനം നിങ്ങളെ വളരെയധികം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മീഖാപ്രവചനം രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഈ അധ്യായം പ്രവാചകന്റെ രണ്ടാമത്തെ ദൂതാണ്. ജനങ്ങളുടെ പ്രത്യേക പാപങ്ങളെ എടുത്തു പറയുകയാണ് ഈ അധ്യായത്തിൽ. ബിംബാരാധനയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വൃത്തികേടിലും ഈ ജനം പോയതിനാൽ അവരുടെ മേൽ ദൈവശിക്ഷ വന്നു. അന്നത്തെ പൂജാഗിരികൾ നടന്നത് അതുമായി ബന്ധപ്പെട്ടിരുന്ന വേശ്യമാരുടെ വരുമാനത്തിൻ്റെ ഭാഗം കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിംബാരാധന പ്രതിനിധീകരിച്ചിരുന്നത് ആഭാസമായ അസാന്മാർഗികത മാത്രമായിരുന്നു അന്ന്. ലൈംഗികത്വം ഇങ്ങനെയുള്ള ആരാധനയുമായി ചേർന്നു പോയിരുന്നതിനാൽ അന്നത്തെ മതത്തിൻ്റെ പ്രധാന വരുമാന മാർഗം വേശ്യാവൃത്തിയിൽ നിന്നുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധ്യാത്മിക നിലവാരം നിങ്ങൾക്ക് ഊഹിക്കുവാൻ സാധിക്കുമോ? ഞാൻ പറയട്ടെ, മ്ലേച്ഛമായ ആരാധനകളിൽ പങ്കുകൊള്ളുന്നവർ, അതിന് നേതൃത്വം നൽകുന്നവർ, ഇതുപോലെയുള്ള ഏതെങ്കിലും ബലഹീനതകളിൽ, വഷളത്വത്തിൽ മുഴുകിയിരിക്കും എന്ന കാര്യം ഓർക്കണം. ആ നാടുകളിൽ മാത്രമല്ല, നമ്മുടെ പല പ്രാചീന സംസ്കാരങ്ങളും ഇതുതന്നെയല്ലേ വിളിച്ചറിയിക്കുന്നത്? എന്തിന് പ്രാചീനമാക്കണം? ആധുനികമാണെങ്കിലും ഇതുതന്നെ. ഇന്നലെ ഞാൻ കുറെ സംസാരിച്ചതുകൊണ്ട് ഇന്ന് ആ കാര്യത്തിന് സമയം കളയുന്നില്ല. ഇന്നത്തെ മന്ത്രവാദവും അതിനോട് സമമായ മറ്റ് ആരാധനകളും, പ്രത്യേകിച്ച് സാത്താനെ ആരാധിക്കുന്നിടത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ദുഷ്ടാത്മാക്കളെ ആരാധിക്കുന്നിടത്തും ഇതിനൊക്കെയാണ് പ്രാധാന്യം. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ മന്ത്രവാദവും അതുപോലുള്ള ആരാധനകളും മീഖായുടെ സമയത്തെ ബിംബാരാധനയുമായി വളരെ സാമ്യമുള്ളതായിരുന്നു. ഇവ രണ്ടിലും ലൈംഗികത്വം വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നതിൻ്റെ വ്യക്തമായ ഒരു വെളിപ്പാടാണിത്. ലൈംഗിക പാപവും ബിംബാരാധനയും എപ്പോഴും ഒരുമിച്ച് പോകുന്നവയാണ്. അവ കുടുംബങ്ങൾ തകർക്കുന്നു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ മനോഹരമായ ബന്ധം അത് തകർക്കുന്നു. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം വിവാഹബന്ധത്തിനുള്ളിൽ മാത്രം നിർത്താം എങ്കിൽ ലോകത്തിലേക്കും മനോഹരമായ സംഗതി അതാകുമെന്ന് ഓർത്തുകൊള്ളണം. ഈ വിവാഹബന്ധത്തിന് വെളിയിൽ ലൈംഗിക ബന്ധമുണ്ടാകുകയും മതത്തിൻ്റെയോ ആധുനിക സംസ്കാരത്തിൻ്റെയോ പേരിൽ അവിഹിത ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം ആ രാജ്യം തകരുവാൻ പോവുകയാണ്. ഇതിന് രണ്ട് പക്ഷമില്ല. എപ്പോഴും മോഷ്ടിച്ചു കുടിക്കുന്ന പാലിന് രുചി കൂടുമെന്നാണ് അല്ലേ? സുഹൃത്തെ, താങ്കൾ നിത്യനാശത്തിൻ്റെ പിടിയിലാകുമ്പോൾ പിന്നെ രുചി കൂടിയത് കൊണ്ട് എന്താ വിശേഷം? ഈ അധ്യായത്തിൽ മീഖ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെതിരായി ചെയ്യുന്ന പാപങ്ങളെയാണ്, മനുഷ്യവർഗത്തിനെതിരായ പാപങ്ങൾ. ആദ്യത്തെ അധ്യായത്തിൽ അവരുടെ പാപങ്ങൾ ദൈവവുമായുള്ള അവരുടെ ബന്ധത്തിലായിരുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു മനുഷ്യൻ ദൈവവുമായി ശരിയായ ബന്ധത്തിലല്ലെങ്കിൽ അവൻ ഒരിക്കലും മറ്റുള്ളവരുമായി ശരിയായ ബന്ധത്തിൽ കഴിഞ്ഞുകൂടുവാൻ സാധ്യമല്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ദൈവവുമായി ശരിയായ ബന്ധത്തിലാണെങ്കിൽ മറ്റുള്ളവരുമായി അവൻ ശരിയായ ബന്ധത്തിലാകും. അങ്ങനെയാകണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല എങ്കിൽ തന്നെ അങ്ങനാകും. സംശയമുണ്ടോ? ഈ ഒറ്റ തത്വം വെച്ചുകൊണ്ട് ഇന്നത്തെ സകല പ്രശ്നങ്ങളെയും നമുക്ക് വിലയിരുത്താവുന്നതാണ്. കുടുംബത്തിലെ പ്രശ്നമോ, സഭയിലെ പ്രശ്നമോ, സമൂഹത്തിലെ പ്രശ്നമോ, രാജ്യത്തെ മൊത്തമായുള്ള പ്രശ്നങ്ങളോ, ഏതെടുത്താലും ആരും ആർക്കും വഴങ്ങിക്കൊടുക്കുവാൻ സമ്മതിക്കില്ലല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, 2-ാം അധ്യായം അത്ര ആകർഷകമാകുവാൻ വഴിയില്ല. പക്ഷേ ജീവിതത്തെ സ്വയപരിശോധന ചെയ്യുവാനും നന്മയിൽ വളരുവാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ അധ്യായം വളരെ വളരെ പ്രയോജനം ചെയ്യും. സംശയം വേണ്ട. തിരുവചനത്തിലെ ഏറ്റവും ഓമനത്വമുള്ള അധ്യായമായും ഈ അധ്യായം നിങ്ങൾക്ക് തോന്നുകയില്ല. പക്ഷേ ഒരു രാജ്യത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞ പാപത്തിൻ്റെ പട്ടിക ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മീഖ പറയുന്നത് ശ്രദ്ധിച്ച് നമുക്കൊന്ന് ഉണരാം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർ കയ്യോ കഷ്ടം, അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു. ഈ വാക്യം അവിഹിത ലൈംഗികത്വത്തെയും ഉൾപ്പെടുത്തി സംസാരിക്കുന്നതെങ്കിലും പ്രാഥമികമായി ഇത് മറ്റു തരത്തിലുള്ള ദുഷ്ടതയാകുന്നു കാണിക്കുന്നത്. ഇവർ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുമ്പോൾ അവർ സത്യത്തിൽ ഉറങ്ങുകയല്ല, പിന്നെയോ ഉണർന്നു കിടന്ന് അന്യായം ചെയ്യുവാനുള്ള മാർഗങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഇപ്രകാരത്തിലുള്ള ചിലരുമായി ബന്ധപ്പെട്ട അനുഭവം എനിക്കുണ്ട്. ഒരിക്കൽ ഒരു സ്ത്രീ വളരെ കയ്പോടുകൂടി എന്നോട് പരാതിപ്പെട്ടു, അവളുടെ ഭർത്താവ് ഓഫീസിലെ ജോലി അവിടെ തീർക്കാതെ അതും കൊണ്ട് വീട്ടിൽ വരും, രാത്രിയിൽ ഉറങ്ങുവാൻ കയറി കിടക്കുമ്പോൾ ആ മനുഷ്യൻ പിറ്റേ ദിവസത്തേക്കുള്ള പദ്ധതികൾ ആലോചിച്ചുകൊണ്ട് അങ്ങനെ കിടക്കും. ആ സ്ത്രീ വിവാഹമോചനത്തിനു വേണ്ടി ചിന്തിച്ചതിൽ ഒരു തെറ്റുമില്ല. എന്തെല്ലാം തരത്തിലുള്ള ദുഷിച്ച ചിന്തകളോടെയാണ് താങ്കൾ ഉറങ്ങുവാൻ പോകുന്നത്? ഇത് താങ്കൾക്ക് കൂടുതൽ കൂടുതൽ ദോഷം മാത്രമേ ചെയ്യൂ. ഈ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ തീർച്ചയായും ഞങ്ങൾക്ക് സാധിക്കും. ഇന്നു മുതൽ ഉറങ്ങുവാൻ പോകുമ്പോൾ ബൈബിൾ തുറന്ന് നാം ഈ പരിപാടിയിലൂടെ അന്നന്ന് പഠിക്കുന്നതായ ഭാഗം വായിക്കുക. അതെ, ഏതെങ്കിലും ഭാഗം മനഃപ്പാഠം പഠിക്കുവാനായി സാധിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇവിടെ പറയുന്നു, അവർക്ക് പ്രാപ്തി ഉള്ളത് കൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു എന്ന്. ഇതിൻ്റെ അർത്ഥം ഈ മനുഷ്യർ പ്ലാൻ ചെയ്തത് നടപ്പിലാക്കുവാൻ അവർ പ്രാപ്തരാകുന്നു എന്നാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹങ്ങളിലും ഇത് വളരെ സത്യമാണല്ലേ. പാപികൾ അല്ലെങ്കിൽ ദൈവമില്ലാത്തവരാണ് ഇന്ന് കൂടുതലും വിജയിച്ചു നിൽക്കുന്നത്. ഇന്നത്തെ സ്വത്തുക്കൾ ഭൂരിഭാഗവും അവരുടെ കൈവശമാകുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തവർക്ക് ഇന്നെന്തിനാണ് ഒരു കുറവ് എന്ന് താങ്കൾ പല പ്രാവശ്യം ചോദിച്ചിട്ടില്ലേ? പണമെന്ന് പറഞ്ഞാൽ അധികാരമാകുന്നു. തെറ്റായ മാർഗങ്ങളിലൂടെ കാര്യങ്ങൾ നടത്തുവാൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് നല്ല കഴിവാണ്. ദൈവഭയമില്ലാത്തവർക്ക് അധികാരം ലഭിച്ചാൽ എല്ലാം അവതാളത്തിലാകുമെന്നതിന് 2 പക്ഷമില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം അതാണല്ലോ. ഇസ്രായേലിനെ തകർത്ത് കളഞ്ഞ പാപം ഇതായിരുന്നു. മനുഷ്യൻ്റെ ഭരണരീതികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു തത്വശാസ്ത്രം മീഖ നമുക്ക് തന്നത് 1-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞതാണ്. ഇതിൽ താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ലോകത്തിലെ വലിയ വലിയ സാമ്രാജ്യങ്ങളായിരുന്നവയുടെ ചരിത്രം പരിശോധിക്കൂ. സ്വത്തും അധികാരവും ചുരുക്കം ചില ദൈവഭയമില്ലാത്തവരുടെ കൈവശമായി കഴിയുമ്പോൾ ദൈവം ആ സമൂഹത്തെ ശിക്ഷിക്കുവാൻ ആരംഭിക്കും. ദിവസത്തിൻ്റെ 24 മണിക്കൂറും ദുഷ്ടത മാത്രം പ്രവർത്തിക്കുന്ന ജനങ്ങളെക്കുറിച്ചാണ് മീഖ ഇപ്പോഴും സംസാരിക്കുന്നത്. അത് ആ ജനങ്ങളുടെ സ്വഭാവമായിരുന്നു. ഇതാ അടുത്ത വാക്യം മുതൽ മീഖ പ്രത്യേകമായി എടുത്തു പറയുവാൻ പോകുന്നു ചില പ്രത്യേക പാപങ്ങൾ. 2-ാം വാക്യം, അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവൻ്റെ ഭവനത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. നോക്കണേ, പ്രവാചകൻ ഇവിടെ പറയുകയാണ് അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു എന്ന്. ഇസ്രായേലിലെ രാജാവ് ഇപ്രകാരം ഒരു കാര്യം ചെയ്യുന്ന ഉദാഹരണം നമുക്കുണ്ട്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഹാബ് രാജാവ് ആഗ്രഹിക്കുകയും ഇസബേൽ അതിന് വേല വെച്ചു കൊടുക്കുകയും ചെയ്യുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. നാബോത്തിനെ കൊല്ലുവാൻ കൂട്ടുനിന്നവർ നാട്ടിലെ പ്രമാണികളായിരുന്നു. അധികാരത്തിലിരുന്നവർ ചെയ്തത് താഴേക്കിടയിലുള്ളവരും ചെയ്യുവാൻ തുടങ്ങി. അത്രമാത്രം, പണമുള്ളവർ തങ്ങൾ ആഗ്രഹിച്ച ഭൂമിയെല്ലാം പിടിച്ചു പറിച്ച് കൈവശമാക്കുവാൻ തുടങ്ങി എന്ന് ചുരുക്കം. ഇന്നും ഇതുതന്നെയല്ലേ? ചെറിയ കടക്കാരെയെല്ലാം വലിയവർ വിഴുങ്ങുന്നു. പണവും അധികാരവും ഇല്ലാത്തവർക്ക് നിലനിൽക്കുവാൻ ഒരു സാധ്യതയുമില്ല. അവരെ അതൊക്കെയുള്ളവർ വിഴുങ്ങിക്കളയുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു 10 or 20 lakh rupees ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് അത് പോരായോ എന്ന്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അത്രയും വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നും സമ്പാദിക്കുവാൻ ശ്രമിക്കുക പോലുമില്ല എന്ന്. പക്ഷേ ഒരുത്തിന് 10 lakh ഉണ്ടായിക്കഴിയുമ്പോൾ അവൻ്റെ ചിന്ത അതെങ്ങനെ 20 ആക്കാമെന്നാണ്. അതിനുവേണ്ടി അവൻ എല്ലാ മാർഗങ്ങളും അവലംബിക്കും. 20 lakh പിന്നെ അവന് ഊണില്ല, ഉറക്കമില്ല, ഒന്ന് സ്വസ്ഥമായിരിക്കുവാൻ സാധിക്കാതെ മദ്യത്തിൽ ആശ്രയിക്കും. ഞാൻ വളരെ സങ്കുചിതമായിട്ടാണോ ചിന്തിക്കുന്നത്? പ്രിയ സുഹൃത്തെ, ആവശ്യത്തിനുണ്ടാക്കിയിട്ടും പിന്നെയും പിന്നെയും പണമുണ്ടാക്കാൻ നടന്ന് ഉള്ളത് മുഴുവൻ പോയി ഇന്ന് പാപ്പരായി ജീവിക്കുന്നവരെ എനിക്കറിയാം. 10 lakh ഉണ്ടാക്കി അത് ഇരട്ടിപ്പിക്കുവാൻ ബ്ലേഡ് കമ്പനി തുടങ്ങുകയോ ബ്ലേഡിലിടുകയോ ചെയ്ത് ഇന്നൊന്നുമില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നവരെ നമുക്കറിയാം. വയസ്സ് 86 ആയി, പക്ഷെ ഒരു വിശ്രമവുമില്ലാതെ ലക്ഷങ്ങളുടെ പുറത്ത് കുറെ കൂടി ഇടുവാൻ പരക്കം പാഞ്ഞു നടക്കുന്ന അപ്പച്ചന്മാരെ എനിക്കറിയാം. ഇങ്ങനെ അത്യാഗ്രഹമുള്ളവർ ശരിയായ മാർഗങ്ങൾ വിട്ട് പണമുണ്ടാക്കുവാൻ ഒട്ടും മടിക്കില്ല. ഇപ്രകാരം ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് മേഘ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച്, ദുഷ്ടന്മാരായ മനുഷ്യർ വയലുകളും വീടുകളും മോഹിക്കുകയും പിടിച്ചു പറിച്ച് അവ സ്വന്തമാക്കുകയും ചെയ്യും. മീഖായുടെ ജനത്തിന് ദൈവം ഒരു രാജ്യം വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല, അവൻ അവരെ അതിലാക്കി. അതിനുശേഷം ഓരോ ഗോത്രത്തിനും പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങൾ നൽകി. അതിനുശേഷം ഓരോ വ്യക്തിക്കും അവൻ്റെ ഗോത്രത്തിൽ പ്രത്യേകം സ്ഥലം നൽകി. അത് അവൻ്റെ അവകാശവുമായി. അതിനുശേഷം ദൈവം ചില നിയമങ്ങൾ കൊണ്ടുവന്നു. എന്തിനാണെന്നറിയാമോ? ഒരു വ്യക്തിക്കും അവൻ്റെ അവകാശം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ. യോവൽ സംവത്സരത്തിൽ സകല പണയവും റദ്ദാക്കുമായിരുന്നു. ഓരോ ചെറിയ ഭൂമിയും അതിൻ്റെ ഉടമസ്ഥന് തിരികെ ചേരുമായിരുന്നു. ഇതൊരു നല്ല നിയമമായിരുന്നു. പക്ഷേ യോവൽ സംവത്സരം 50 വർഷത്തിൽ ഒരിക്കലേ വരുന്നിരുന്നുള്ളൂ. ഒരു യോവൽ സംവത്സരം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ഭൂമി പണയം വെച്ചതെങ്കിൽ അത് തിരികെ കിട്ടുവാൻ താങ്കൾ 48 വർഷം കാത്തിരിക്കണം. ആ നീണ്ട കാലയളവിൽ താങ്കൾ തീർച്ചയായും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പാവപ്പെട്ടവനെ സംരക്ഷിക്കുവാൻ ദൈവം നിയമങ്ങൾ വെച്ചുവെങ്കിലും എന്തെങ്കിലും പഴുത് കണ്ടുപിടിച്ച് പാവപ്പെട്ടവനെ പണക്കാരൻ ചൂഷണം ചെയ്യും. തിരുവചനത്തിലുടനീളം പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ദൈവം എളിയവരുടെ വശത്താണ് എപ്പോഴും. കർത്താവായ യേശുക്രിസ്തുവും ഈ ഭൂമിയിലെ ദാരിദ്ര്യം വളരെ അനുഭവിച്ചല്ലോ. വിവിധ വിധത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളെ കാണുന്നു. താങ്കളെ വിടുവിപ്പാൻ ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് മറക്കരുത്. ദൈവം താങ്കളെ കൈതാങ്ങി നടത്തുവാൻ മതിയായ ദൈവമാണ്. അവിടുന്ന് ഒരിക്കലും തൻ്റെ മക്കളെ ദോഷം കൊണ്ട് പരീക്ഷിക്കുന്നവനല്ല. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ വംശത്തിൻ്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കുകയില്ല, നിവർന്ന് നടക്കുകയുമില്ല. ഇത് ദുഷ്കാലമല്ലോ? ഇത് വളരെ രസകരമായ ഒരു വാക്യം തന്നെയാണ്. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞു, കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർ കയ്യോ കഷ്ടം എന്ന്. ഈ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഈ വംശത്തിൻ്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു പോലും. ഇതുകൊണ്ട് ദൈവം എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവം അനർത്ഥം നിരൂപിക്കുന്നു എന്നാണോ? ഒരിക്കലുമല്ല. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കുവാൻ ദൈവം പരിപാടിയിട്ടിരിക്കുന്നു. അത് ശരിയായ കാര്യമാണ് താനും. പക്ഷേ ശിക്ഷ കിട്ടുവാൻ പോകുന്നവർക്ക് അത് ഇഷ്ടപ്പെടാത്തതിനാൽ അനർത്ഥമായിട്ടാണ് തോന്നുന്നത്. അവർ അതിനെ ദുഷ്ടത എന്ന് വിളിക്കും. എപ്പോഴും ശിക്ഷ ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഇന്നും അനേകർ, പ്രത്യേകിച്ച് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ, ചില കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നു എന്ന് ദൈവത്തെ കുറ്റം പറയാറുണ്ട്. വേറൊരുവിധത്തിൽ പറഞ്ഞാൽ ദൈവം തെറ്റ് ചെയ്യുന്നു എന്നാണ് അവരുടെ വാദം. ദൈവം പറയുന്നു, അത് ശരിയാണ്. അവരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഞാൻ ചെയ്യുന്നത് അനർത്ഥമായിരിക്കും, തെറ്റായിരിക്കും. പക്ഷേ അവർ പാപത്തിൽ തുടർന്നാൽ ശിക്ഷ കൊണ്ട് അവരെ നിലയ്ക്ക് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറയുന്നു. അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടല്ലേ? പലപ്പോഴും നാം ചിന്തിക്കുന്നത് ദൈവം നമ്മെ വെറുക്കുന്നത് കൊണ്ടാണ് നമ്മെ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടത്തിവിടുന്നത് എന്നത്രേ. അത് അബദ്ധമാണ്. അങ്ങനെ ഒരിക്കലും നാം ചിന്തിക്കുവാൻ പാടില്ല. ദൈവം പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കയില്ല, നിവർന്നു നടക്കുകയുമില്ല. അവരുടെ അഹങ്കാരം നിമിത്തം ദൈവം അവരെ ശിക്ഷിച്ചു. ദൈവശിക്ഷ വാങ്ങുന്നതോളം പരിതാപകരമായ സ്ഥിതി വേറെ എന്താണ്? എപ്പോഴും എപ്പോഴും ദൈവത്തിങ്കിൽ നിന്നും അണികിട്ടുന്നത്. തീർച്ചയായും നമ്മുടെ കുഞ്ഞ് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ തെറ്റ് ചെയ്യുമ്പോൾ നാം ശിക്ഷിക്കും. എന്നാൽ എന്നും അത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കെന്ത് ദുഃഖമായിരിക്കും? അത് ബാലിശമായ ഒരു സ്വഭാവം കൊണ്ടല്ലേ? ഇന്ന് അനേകരും ദൈവവുമായുള്ള തങ്ങളുടെ ബന്ധത്തിൽ ഇതുപോലെ തന്നെയാണ്. ദൈവം അവരെ ശിക്ഷിക്കുന്നത് ദൈവത്തിന് അതൊരു രസമായിട്ടല്ല, അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എത്ര അഗാധമാണ്, എത്ര ഉന്നതമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവസ്നേഹം രുചിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ അനുഭവങ്ങളും ദൈവം താങ്കളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായി ഒരുക്കുന്ന മുഖാന്തരങ്ങളായി കാണുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, രോഗങ്ങൾ താങ്കൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അതിലൂടെ കടന്നു പോകുമ്പോൾ എത്രമാത്രം ദൈവത്തോട് അടുത്തു എന്ന് വിലയിരുത്താറുണ്ടോ? അതാവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായ ഇതുപോലുള്ള അനുഭവങ്ങൾ നാം പാഴാക്കുകയാണ്. ഈ അനുഭവങ്ങൾ വിലപ്പെട്ട അനുഭവങ്ങളാകുന്നു എന്ന് കണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതിനായി ദൈവം തങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും.